കർത്താവിൻ്റെ വിശ്വസ്തതയുടെ മുൻപാകെ ഒരിക്കൽ കൂടെ വിനയപ്പെടുന്നു. ഇന്ന് പകൽകാലത്തെ ആത്മീയ ആരാധനയിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരാനും ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാൻ നമുക്ക് അവസരം നൽകുകയുണ്ടായി. വാത്സല്യ സഹോദരങ്ങൾ പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമ്മെ ഒരവസരം കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ വിനയപ്പെടുത്താം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഈ ദുഷ്കരമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം അങ്ങയിൽ ശരണപ്പെട്ടു കൊണ്ടുപോകുവാൻ ആവശ്യമായ പ്രചോദന ദൂതുകൾ, ആശ്വാസ വചനങ്ങൾ, അങ്ങയുടെ ഇടപെടലുകൾ, അങ്ങയുടെ സ്പർശനം, അങ്ങയുടെ തലോടൽ വ്യത്യസ്ത നിലകളിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കണം. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ ഭൂമിയിൽ ഞങ്ങൾ ഏകരല്ല എന്ന് ഞങ്ങൾക്കറിയാം. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നീതിയിൽ വഴി നടത്തുവാൻ, സത്യത്തിൽ വഴി നടത്തുവാൻ, ഞങ്ങളുടെ തെറ്റും കുറവും ചൂണ്ടിക്കാണിച്ച് വിടേണ്ടതിനെ വിടുവാൻ, പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ നാൾ വരെ ഞങ്ങളെ മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒരുമിച്ച് താഴ്ത്തുന്നു. ഇന്ന് പകൽകാലം ഹൃദ്യമായിട്ട് അങ്ങോട്ട് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് നിന്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്, അത് നിന്റെ വചനത്തിലൂടെ. നിന്റെ ദാസന്മാരായ ഞങ്ങളുടെ അധരത്തിലൂടെ അങ്ങ് തരുന്ന ചിന്തകൾ ദൈവസഭയുമായി പങ്കുവയ്ക്കുമ്പോൾ അത് നിന്റെ ആലോചനയായി ഏറ്റെടുത്ത് സന്തോഷിക്കും പ്രാപിപ്പാൻ കൃപ നൽകണമേ. മഹത്വം കർത്താവിന് നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പിതാവേ കേൾക്കണമേ, ആമേൻ. ഇന്ന് പകൽകാലം കർത്താവിനെ ഏൽപ്പിച്ച ആത്മീയ ദൂത് ദൈവവചനത്തിലൂടെ നിങ്ങളുമായി പങ്കുവെച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിന് അത് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും പ്രചോദനത്തിനും മുൻപോട്ട് പോകുവാനുള്ള എല്ലാവിധമായ നടത്തിപ്പുകൾക്കും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ധ്യാനിച്ച വേദവചനങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം നിങ്ങളുടെ കൈകളിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ എടുത്ത് നിങ്ങൾ വായിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. 37 സങ്കീർത്തനം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇതൊരു ദൈവത്തിന്റെ വാക്തത്വമായിട്ട് ഈ ആഴ്ച നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കണം. എന്താണ് ദൈവം ഇതിൽ നിന്ന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കർത്താവ് തന്നെ ഇടപെടട്ടെ. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഈ 37 സങ്കീർത്തനം ദാവീദിന്റെ ഒരു പാട്ടാണ്. ഈ 37 ഈ സങ്കീർത്തനം താൻ പാടിയപ്പോൾ വൃദ്ധനായി തീർന്നൊരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. താൻ വൃദ്ധനായി തീർന്ന സന്ദർഭത്തിൽ എഴുതിയ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. അപ്പോൾ ഈ വാക്യങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് താൻ അഭിമുഖീകരിച്ചതും താൻ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അഥവാ തന്റെ തെരഞ്ഞെടുപ്പ് മുതൽ 70 വയസ്സ് വരെയുള്ള ദീർഘകാല വർഷങ്ങളിലെ അനുഭവത്തിൽ നിന്ന് അടർന്നു വീണ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അത് ഈ മൂന്ന് വാക്യങ്ങളിൽ വളരെ വളരെ അതിൻ്റെ കണ്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ താക്കോലുകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് വിശദമായി സ്റ്റഡി ചെയ്യേണ്ട ഭാഗങ്ങളാണ്, നമുക്കെല്ലാം പഠിക്കാൻ അവസരങ്ങളില്ല. എന്നാൽ ഈ വായിച്ച വേദവാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ തൻ്റെ അനുഭവമാണ്. ഞാൻ ഈ നാല് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെയും അനുഭവത്തോട് ചേർന്ന് അത് താരതമ്യപ്പെടുത്തി അത് ചിന്തിച്ച് വൃത്തനാകുന്നത് വരെയുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യാൻ ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ 66 വയസ്സുണ്ട്. ഇനി ദാവീദിന്റെ പ്രായം എത്തണമെങ്കിൽ 4 വർഷം കൂടെ കഴിയണം. അപ്പോൾ എൻ്റെ അനുഭവത്തിന്റെ ഭാഗങ്ങളിലൂടെ ഇതെനിക്കും നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിലൊന്ന്, ദാവീദ് ധാരാളം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ പ്രതിയോഗികളെ കണ്ടിട്ടുണ്ട്, യുദ്ധം കണ്ടിട്ടുണ്ട്, തനിക്കെതിരെ വന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ താൻ കാണാത്ത ചില കാര്യങ്ങൾ ഇവിടെ വിശുദ്ധമാക്കിയാണ് ദാവീദ്. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ പാട്ട് തൻ്റെ അനുഭവമാണ്. അതെന്താണ്? താൻ തെരഞ്ഞെടുത്ത വഴിയിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് തൻ്റെ ഗമനം ദൈവം സ്ഥിരമാക്കി എന്നുള്ളതാണ്. രണ്ടാം ഭാഗം, നീതിമാൻ ഒരിക്കലും തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നാണ്. തൻ്റെ ജീവിതത്തിൽ കാണാത്തൊരു കാര്യമാണ് നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്. മൂന്ന്, തൻ്റെ മക്കൾ, അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ മൂന്ന് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് നാം ഈ ആരാധനാ യോഗത്തിൽ നാം ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. ഒന്ന്, തൻ്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിന് ഇഷ്ടമായി, അതുകൊണ്ട് അവൻ്റെ ഗമനങ്ങൾ, അവൻ്റെ തുടർമാനമുള്ള പദ്ധതികൾ ദൈവം സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. രണ്ട്, തുണയില്ലാതെ വന്നിട്ടില്ല, ദൈവത്തിന് സ്തോത്രം. മൂന്ന്, ആഹാരം ഇരക്കുന്നത് കണ്ടിട്ടില്ല. ഈ 37 സങ്കീർത്തനത്തിൻ്റെ സംക്ഷിപ്തമായ ഭാഗമെന്ന് പറയുന്നത് ദുഷ്ടനെയും നീതിമാനെയും വേർതിരിച്ച് ദുഷ്ടന് സംഭവിക്കുന്ന ദാരുണമായ അധപ്പതനങ്ങളും അവൻ്റെ സ്വഭാവങ്ങളും, നീതിമാന് ലഭിക്കുന്ന നന്മകളും ഫലങ്ങളും നീതിമാന്റെ സ്വഭാവങ്ങളും, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പദ്യത്തിൽ ഈ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽകാലം നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാളുകൾ മുതൽ ഒരു പക്ഷെ അതിനെ ബാല്യകാലം എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും ഒക്കെ ഓർമ്മ വെച്ച നാളുകൾ മുതൽ എനിക്ക് അഡ്വൈസ് തന്നതും എന്നെ പ്രബോധിപ്പിച്ചതും വളർത്തുവാൻ വേണ്ടി സഹായിച്ചതും എൻ്റെ മാതാപിതാക്കൾ എന്നെ എത്രമാത്രം കരുതി എന്നുള്ളതും വിശപ്പടക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യങ്ങളും ആത്മീയ ജീവിതത്തിന് വേണ്ടി ഉതകത്തക്ക നിലയിൽ അവരുടെ പങ്കാളിത്തമൊക്കെ ഓർമ്മ വെച്ച നാളുകൾ മുതൽ മരിക്കുന്നത് വരെ ഓർക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽകാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഉണ്ട് എന്ന് പറയുവാൻ റീസൺ ഉണ്ട്, പറയുവാൻ കാരണമുണ്ട്. നാം സഭായോഗത്തിൽ വന്ന് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും അനുഭവങ്ങൾ പങ്കിടുന്നതും സ്തോത്രം എല്ലാം കാരണം ഒറ്റ വാക്യത്തിൽ അതിനെ ഒതുക്കി നിർത്താം. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഒരു നിമിഷം ഒന്നോർത്ത് നമുക്കൊരുമിച്ച് പറയാൻ പറ്റും, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ദൈവത്തിന് പ്രസാദമായി, ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പും ഏകദേശം അതിനോട് സാമ്യപ്പെടുത്താവുന്നതാണ്. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശൗല് രാജ്യസ്ഥാനത്ത് നിന്ന് തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. ദൈവഹിത പ്രകാരം കന്നായുടെ പ്രാർത്ഥനയുടെ സന്തതിയായി ജനിച്ച ശമുവേൽ ഇസ്രായേലിൽ അറിയപ്പെടുന്ന പ്രവാചകനായി, ദൈവത്തിന്റെ ദാസനായി, ഭയത്തോടും പക്വതയോടും കൂടെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കളോട് പ്രവചന ദൂതുകളും സ്തോത്രം പല ശുശ്രൂഷകളും ചെയ്യാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശമുവേൽ ശൗലിനെ ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് തൻ്റെതായിരിക്കുന്ന കുറവുകൾ കൊണ്ട് ആ രാജ്യസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ആ മേഖല നിലനിർത്തേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടി ശമുവേലിനെ ദൈവം ഇശായിയുടെ വീട് ദർശനം കൊടുത്തയക്കുമ്പോൾ അവിടെ ദാവീദിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. 16-ാം അധ്യായത്തിലെ പ്രതിവാദി വിഷയം അതാണ്, ദാവീദിന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിന് 7-ാം വാക്യം ഞാൻ വായിക്കുന്നു, എല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇശായിയുടെ 7 മക്കളെയും ഓരോരുത്തരായിട്ട് ശമുവേൽ വിളിച്ചു വരുത്തി. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനെ വിളിച്ചു, ഷമ്മയെ വിളിച്ചു, അങ്ങനെ പല ആൾ അബിനാദാബിനെ വിളിച്ചു. ആ ചില പേരുകൾ മാത്രമേ 16-ാം അധ്യായത്തിലുള്ളൂ. ഒടുവിലായി പറയുന്നത് 7 പേരെയും വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവൻ പ്രവാചകനായിരിക്കുന്ന ശമുവേലിന് പോലും ഇശായിയുടെ മൂത്ത പുത്രനെ കണ്ടപ്പോൾ നല്ല ആരോഗ്യമുള്ളവനും കഴിവുള്ളവനുമായിട്ടാണ് കണ്ടത് അതിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഓരോരുത്തരെയും ആ നിലയിലാണ് ശമുവേൽ ദർശിച്ചത്. അപ്പോൾ ചിലരെ, ആദ്യത്തെ ചില വ്യക്തികളെ വിളിച്ച കൂട്ടത്തിൽ തന്റെ തെരഞ്ഞെടുപ്പ് തെറ്റാണെന്ന് യഹോവയായ ദൈവം ശമുവേലിനോട് ഇടപെട്ടു, പറഞ്ഞു, നീ ഇവരുടെ പൊക്കവും തൂക്കവും കണ്ടോണ്ടല്ല എടുക്കേണ്ടത്, നീ എടുക്കേണ്ടത് സ്തോത്രം എന്റെ കാഴ്ചപ്പാടിലായിരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്തുവാ? ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നത് ആ ദൈവത്തിന്റെ കാഴ്ചപ്പാട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കുറവ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യക്ഷമായി കാണുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് നമ്മൾ പലതും വില കൽപ്പിക്കുന്നതും വില കൊടുക്കുന്നതും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം 8 പേരായിരുന്നു എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും. അത് 2 പേരൊക്കെ ഈ ലോകത്തോട് ഈ പല ഘട്ടങ്ങളിലായിട്ട് യാത്ര പറഞ്ഞു. എൻ്റെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിൽ ഒരു ഗൃശകാത്തനായിരുന്നു എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ഒരു ശരീരപ്രകൃതിയാണ് എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്കുണ്ടായിരുന്നത്. എൻ്റെ മൂത്ത പെങ്ങൾക്ക് ഇന്ന് ഏകദേശം 85 വയസ്സുണ്ട്. ബലഹീനയായി എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ കിടക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ചെന്ന് കാണണമെന്നുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ വളരെ തൻ്റെ അമ്മാമ്മയുടെ ഭർത്താവാണ്, ശുശ്രൂഷിക്കുന്ന ആളീ മകൻ്റെ കൂടെ കുടുംബത്തോടുകൂടി താമസിക്കുന്നു, ആഹാരം വാരി കൊടുക്കണം എന്നൊക്കെയുണ്ട്. ഏകദേശം 85 വയസ്സ് കഴിഞ്ഞു. എൻ്റെ മൂത്ത പെങ്ങളെ എൻ്റെ ശരീരത്തെ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, മോനെ നീ വലുതാകുമ്പോൾ നിനക്ക് ആരോഗ്യമില്ലാതാകും, നിന്റെ ഈ ശരീരപ്രകൃതി കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നീ വിഷമിച്ചു പോകും. കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് കൂടെ കൂടെ പനി വരിക, ധാരാളം പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഹൈസ്കൂളിലൊക്കെ പോകാനൊക്കെ ധാരാളം തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, എപ്പോഴും പനിയായിരുന്നു. ആ കാലഘട്ടമല്ലേ സ്തോത്രം, വേണ്ട വിധത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടങ്ങൾ. ഞാനും എൻ്റെ ജീവിതത്തെ കുറിച്ച് പലപ്പോഴും ദുഃഖിച്ചിട്ടുണ്ട്, ഭാരപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യും എന്നെ മൂത്ത പെങ്ങൾ എന്നോട് ചോദിച്ചത് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ ഓർമ്മയിലുണ്ട്. അതെന്തുകൊണ്ട് ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ എൻ്റെ പുറമെയുള്ള ശരീരപ്രകൃതി കണ്ടുകൊണ്ടാണ്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവിനെ ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വിളിച്ചു വാർത്തിരിക്കുകയും എൻ്റെ 19-ാമത്തെ വയസ്സ് മുതൽ ആയം എന്ന ക്രിസ്തീയ സംഘടനയോട് ചേർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോഗോസ് കപ്പലിലും ചില നാളുകൾ സ്തോത്രം വചനം പഠിക്കാനും വിശ്വാസ ജീവിതം നയിക്കാനും സുവിശേഷ സാഹിത്യ ഗ്രന്ഥങ്ങളിലൂടെ യേശുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ കൃപ ചെയ്തു. പിന്നീടാണ് സഭാപരിപാലനം എന്നുള്ള ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ദൈവാത്മാ ബോധ്യം വരുത്തുകയും 1-2 പേരിലൂടെ അതിനെ ഉറപ്പിക്കുകയും ചെയ്തിട്ട് ഞാൻ ദൈവവചനം 4 വർഷങ്ങൾ പഠിപ്പാനിടയായി തീർന്നത് 2 സ്ഥലങ്ങളിലായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനുഷ്യന്റെ കാഴ്ചപ്പാടും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും വ്യത്യാസമാണ്. ഇന്ന് പകൽകാലം ഈ സഭായോഗത്തിൽ ഒരു സന്ദേശം ദൈവജനങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ ചിന്തിക്കാൻ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിലും കഴിയുന്നതും ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാണാനും ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ദൈവസഭയെ കാണാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ദൈവം നമുക്ക് ദീർഘവീക്ഷണം തരട്ടെ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശമുവേൽ തൈലക്കൊമ്പിൽ തൈലവുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ് ഇശായിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഓരോരുത്തരെ വിളിച്ച് അഭിഷേകം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ 7 പുത്രന്മാരെ ശമുവേലിന് മുമ്പിൽ ഇശായി വരുത്തി. അപ്പോൾ ശമുവേൽ ചോദിക്കുകയാണ്, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമുവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമുവേൽ ഈശായിയുടെ ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടില്ല എന്ന പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു. ഇത് അവന്റെ ബാല്യകാലം കഴിഞ്ഞുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഇത് കഴിഞ്ഞാണല്ലോ ഗോലിയാത്തിനെ നേരിടുന്നത്. അപ്പോൾ ശൗല് ചോദിക്കുന്നുണ്ട്, ഈ ബാല്യകാരനെ കൊണ്ട്, ഈ യോദ്ധാവിനെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശൗല് ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ. അപ്പോൾ അഭിഷേകം കിട്ടിയ പ്രായം ബാലനായിരുന്ന പ്രായമാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ തെരഞ്ഞെടുപ്പ് മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ അല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്. ഇന്ന് പകൽകാലം ദൈവമക്കളെ, ദൈവസഭയുടെ അംഗങ്ങളായി, ഐഹ്യമല്ലാത്ത ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി, ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് നമ്മളെ തെരഞ്ഞെടുപ്പാൻ നമ്മുടെ യോഗ്യത കണ്ടുകൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. അല്ലേ ലൂയ. ഞാൻ ഈ സ്ഥാനത്ത് വരേണ്ട വ്യക്തിയല്ല, ദൈവകുടുംബത്തിന്റെ അംഗമാകുവാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ഗാഡ്. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ, കർത്താവേ ഞാൻ യോഗ്യനല്ല, എന്നെ യോഗ്യനാക്കി തീർത്ത, എന്നെ തെരഞ്ഞെടുത്ത പിതാവേ, പുത്രനിലൂടെ എന്നെ ദത്തെടുത്ത കർത്താവേ, ഈ ഭാഗ്യ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ നടത്തിയതോർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തോലൻ 1 കൊരിന്ത്യലേഖനം അതിന്റെ 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ഇനി നമ്മുടെ ജീവിതത്തോട് നമുക്ക് നോക്കാം. നമുക്കിന്നൊരു പറയാൻ പറ്റുമോ, ദൈവമേ എന്നേക്കാൾ വലിയ ജ്ഞാനികൾ ഈ ലോകത്തിലുണ്ട്, നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിൽ കിടപ്പുണ്ട്, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ കിടപ്പുണ്ട്, നമ്മുടെ സ്നേഹിതന്മാരുടെ ഇടയിൽ കിടപ്പുണ്ട്. കർത്താവേ എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ നിന്റെ മകനും മകളുമാക്കി തീർക്കാൻ, എന്റെ ബലം കൊണ്ടല്ല, എന്റെ കായിക ശേഷി കൊണ്ടല്ല, എന്റെ സൗന്ദര്യം കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് നീ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഉപയോഗിച്ചിട്ടുള്ള അനേകരുടെ ജീവചരിത്രം എടുത്താൽ, ഭവനത്തിൽ തള്ളപ്പെട്ടവരും യോഗ്യതയില്ലാത്തവരും പ്രൈസ് ഗോഡ് പല നിലകളിൽ ജീവിച്ചവരുമാണ്. ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്താൽ അവന് പുറമെ പ്രശംസിക്കാൻ കാണുകയില്ല. ആളും തരവും നോക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രത്യേകതയുള്ളതാണെന്നറിയണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധമായ ആത്മീയ ചിന്തകളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കിന്ന് പകൽകാലം കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ കുറിച്ച് പാടുമ്പോൾ, അവനോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ, കർത്താവേ നീ എന്നെ തെരഞ്ഞെടുത്ത കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിൽ ജീവിപ്പിച്ച ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പദ്ധതികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ആത്മീയ ജീവിതത്തിലെ കാഴ്ചപ്പാടാണെങ്കിൽ ഭൗമിക ലോകത്തിൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കൂടെ പഠിച്ചവരും വളർന്നവരും നമ്മളെ കളിയാക്കുവരും നിന്ദിച്ചവരും ഒക്കെ പ്രൈസ് ഗോഡ് ഒരു പ്രത്യേക നിലയിലൂടെ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവം ഈ രാജ്യത്ത് നമ്മളെ കൊണ്ടുവന്നത്, ദൈവം ഈ രാജ്യത്ത് ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവേ നിന്റെ തെരഞ്ഞെടുപ്പിനായി നന്ദിയുള്ളൊരു സ്തോത്രം ചെയ്യുന്നൊരു ഹൃദയം എനിക്ക് നൽകണമേ. ആ ഒരു അനുഭവമാണ് സ്തോത്രം. ദാവീദിന്റെ തെരഞ്ഞെടുപ്പിൽ ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. അതാണ് ആ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ഇന്ന് പകൽകാലം നാം തിരഞ്ഞെടുക്കപ്പെടുന്ന വഴികൾ, ആത്മീയ മണ്ഡലത്തിലെ ആകട്ടെ, ഭൗമിക ജീവിതത്തിലെ ആകട്ടെ, ഉറപ്പ് വരുത്താം ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം പ്രസാദം തോന്നിയ തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ വിഷമിക്കരുത്, ഭാരപ്പെടരുത്. നിങ്ങളുടെ ഗമനത്തെ അവൻ സ്ഥിരപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ ബാല്യകാലം, ദാവീദിന്റെ ബാല്യകാലം തെരഞ്ഞെടുപ്പിന്റെ കാലം. ദാവീദിന്റെ ബാല്യകാലം തൈലക്കൊമ്പിൽ തൈലം തൻ്റെ മേൽ ഒഴിച്ച് അഭിഷേകം പ്രാപിച്ച കാലം. ദാവീദിന്റെ ബാല്യകാലം ഗോല്യാത്തിനെ നേരിട്ട കാലം. ദാവീദിന്റെ ബാല്യകാലം അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ തകർക്കാൻ വേണ്ടി വന്ന സ്തോത്രം. സിംഹത്തിന്റെ വായിൽ നിന്ന് ആടിനെ പുറത്തെടുത്ത ദാവീദിന്റെ ബാല്യകാലം. ഇന്ന് പകൽകാലം ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതാനുഭവങ്ങളാണ് ഏറ്റവും വലുത്. ഞാനൊരു 10 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ വലുത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് എന്നെ മുൻപോട്ട് നയിപ്പിക്കുന്നത്. ഇന്ന് പകൽകാലം കർത്താവിനെ കണ്ട നാൾ മുതൽ, കർത്താവിനെ സ്തോത്രം ബന്ധപ്പെട്ട നാൾ മുതൽ, ഹല്ലേലൂയ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, ദൈവം എത്രയെത്രയോ അനുഭവങ്ങളാ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ആ അനുഭവങ്ങൾ പോരെ നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള പ്രചോദനത്തിന് ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് മനം കലങ്ങി ശാരീരികമായി തളർന്ന് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തട്ടി ഉണർത്തി സംസാരിക്കുന്നു. കഴിഞ്ഞ കാല അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, തുടർന്നുള്ള നാളുകളിലും ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഗോലിയാത്തിനെ നേരിടുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ച ഘടകം അനുഭവമായിരുന്നു സ്തോത്രം. ശൗൽ പറഞ്ഞത്, നീ ബാല്യക്കാരനാണ്, ഗോലിയാത്തിന് ഇഷ്ടം പോലെ ആവരണങ്ങളുണ്ട്, യുദ്ധാഭരണങ്ങളുണ്ട്, നിനക്കൊന്നുമില്ല. അപ്പോൾ ദാവീദ് ഒരു അനുഭവം പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല സ്തോത്രം, എന്റെ കയ്യിൽ ആയുധമില്ലാതിരിക്കെ അപ്പൻ മേയിക്കാൻ തന്ന ആടുകളെ കടിച്ചു കയറാൻ വന്ന സിംഹത്തിന്റെ വായിൽ നിന്ന് എടുക്കുവാൻ ശക്തി തന്നവൻ ഈ ഗോലിയാത്തിന്റെ വായിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിപ്പാൻ ശക്തി തരും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം 34-ാം വാക്യം ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കലും ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്നിരിച്ചിരിക്ക കൊണ്ട് അവനും അവയിൽ ഒന്നുപോലെയാകും. കാട്ടിലെ ശക്തമേറിയ രണ്ട് കാട്ടുമൃഗങ്ങൾ സിംഹവും കരടിയും മുമ്പിൽപ്പെട്ട രക്ഷപ്പെടത്തില്ല. പക്ഷേ ആ വന്യ കാട്ടുമൃഗങ്ങളെ സ്തോത്രം അടിച്ചു വീഴ്ത്താൻ തന്റെ മേൽ പതിഞ്ഞ അഭിഷേകത്തിന് ശക്തിയുണ്ടെങ്കിൽ ഓ റബാലബ ശന്ദന, ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന നിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം നിന്റെയും എന്റെ മേലും പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങളെ തകർക്കുവാനും കീഴ്പ്പെടുത്തുവാനും ദൈവം നമുക്ക് അധികാരവും ശക്തിയും തന്നിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ വിനിയോഗിക്കാൻ തയ്യാറായാൽ നിന്റെ മുൻപാകെ അലറി വരുന്ന സിംഹത്തെയും കരടിയെയും നിനക്ക് തകർക്കുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. തന്റെ ബാല്യകാലം അതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 18:12-13 വാക്യം ഞാനിന്ന് വായിക്കുന്നു. യഹോവ ദാവീദിനോടുകൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളിലും, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, വിവേകത്തോടെ നടന്നു. യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടുകൂടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവങ്കൽ ആശങ്കനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. താൻ ഒരു രാജകീയ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള അനുഭവങ്ങളാണിത്. ഇന്ന് പകൽകാലം ഓർപ്പിക്കട്ടെ, ദൈവം ഒരു മനുഷ്യനെ ഔന്നത്യത്തിന്റെ പദവികളിൽ എത്തിക്കുന്നത് ആത്മീയ ജീവിതത്തിലാകാം, ഭൗതിക മണ്ഡലത്തിലാകാം, ധാരാളം അനുഭവങ്ങൾ കോർത്തിണക്കിയിട്ടാണ്. പ്രൈസ് ഗോഡ്. അനുഭവങ്ങൾ കോർത്തിണക്കപ്പെട്ടവർക്ക് മാത്രമേ ഒരു പദവിയിൽ വന്നാൽ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെല്ലാം തന്നെ നമ്മളെ നല്ല നിലവാരത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് വിശ്വസിക്കാനും ചിന്തിപ്പാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 30:6 ഞാൻ വായിക്കുന്നു. 1 Samuel 30:6, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുകൊണ്ട് അവനെ കല്ലേറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയാൽ ധൈര്യപ്പെട്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽകാലം കർത്താവിന്റെ സന്നിധിയിൽ നാം കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആരെല്ലാം പ്രതികൂലമായാലും നാം ദൈവകൃപയിൽ ശരണപ്പെട്ട് മുൻപോട്ട് പോകുന്ന പക്ഷം, ദൈവത്തിന് സ്തോത്രം, അതനുഗ്രഹമായി കർത്താവ് മാറ്റിയെടുക്കും എന്ന് നാം വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദാവീദിന്റെ ബാല്യകാലം 30 വയസ്സുവരെയുള്ള കാലഘട്ടങ്ങൾ ധാരാളം അനുഭവങ്ങൾ നടന്നതാണ്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ദൈവത്തിന് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ നീ അവന്റെ ഗമനത്തെ സ്ഥിരപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. തുടർന്ന് രാജാവായിട്ട് സ്തോത്രം, ദൈവം അവനെ നിയോഗിക്കുന്നു. ഏകദേശം 40 വർഷങ്ങൾ തന്റെ ജീവിതത്തിൽ ആ രാജകീയ പദവിയിൽ തന്നെ തൻ കാര്യങ്ങൾ ചെയ്തപ്പോൾ താൻ കാണാത്ത കാര്യങ്ങൾ, ഞാൻ ഓർപ്പിച്ചല്ലോ, ശത്രുക്കളെ കണ്ടിട്ടുണ്ട്, യുദ്ധം കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ സ്തോത്രം, ആ 40 വർഷകാല ജീവിതത്തെയോ ബാല്യകാലം മുതലുള്ള 70 വയസ്സുവരെയുള്ള തൻ്റെ അനുഭവങ്ങളിൽ കാണാത്ത കാര്യമാണ് നീതിമാന് തുണയില്ലാതിരിക്കുന്നില്ല, അവന്റെ സന്തതി അപ്പമിരക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല ദൈവത്തിൽ. ഇതൊരു വാഗ്ദത്തമാണ് സഹോദരങ്ങളെ. ഇന്ന് പകൽകാലം നമ്മുടെ ജീവിതാനുഭവങ്ങൾ മൊത്തം യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞതാണെങ്കിലും, അനുഭവങ്ങൾ നിറഞ്ഞതാണെങ്കിൽ നമുക്ക് പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി എന്ന് കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദാവീദിന് വേണ്ടി 70 വയസ്സുവരെ വ്യാപരിച്ചു കൊണ്ടിരുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയാ, സ്തോത്രം, പ്രൈസ് ഗോഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 2:10-11 കൂടെ വായിക്കുമ്പോൾ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 10:11, തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, ദാവീദ് നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. ദാവീദ് ഇസ്രായേലിൽ വാണകാലം 40 സംവത്സരം. അവൻ ഹെബ്രോനിൽ 7 സംവത്സരവും യെരുശലേമിൽ 33 സംവത്സരവും വാണു. ദാവീദിന്റെ നിര്യാണകാലം 70-ാമത്തെ വയസ്സിലായിരുന്നു. അപ്പോൾ തന്റെ ജീവിതയാത്രയിൽ തന്നെ മുൻപോട്ട് നയിപ്പിച്ചത് ബാല്യകാലം മുതൽ തനിക്ക് ദൈവാശ്രയമുണ്ടായിരുന്നു എന്നതാണ്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 71-ാം സങ്കീർത്തനത്തിലാണ് ദാവീദ് പാടിയത്, യഹോവയായ കർത്താവേ. 71, യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഇതിനെന്തിനായി ദൂത് പറഞ്ഞെന്നറിയാമോ? ഇന്ന് പകൽകാലം ഏതെങ്കിലും വിഷയങ്ങളുടെ മുഖത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഭാരത്തോടെ മുൻപോട്ട് പോകുകയും വ്യത്യസ്ത ചിന്തകളാൽ വ്യാകുലപ്പെട്ട് മുൻപോട്ട് പോകുകയും കാര്യങ്ങൾ എങ്ങനെയായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള ദൈവദൂത ഞാൻ സംസാരിച്ചതാണ്. ഇതെന്റെ അനുഭവത്തിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യങ്ങൾ കൂടിയാണ്. ധാരാളം അനുഭവങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് വരെ ആരോടും കൈനീട്ടാതെ ജീവിക്കാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരുടെയും പ്രശംസയ്ക്ക് വേണ്ടിയല്ല, പേര് കിട്ടുവാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ദൈവം എന്റെ മേൽ തന്ന നിയോഗം. സ്തോത്രം, ദൈവം ഈ ആയുസ്സിൽ, ഈ ശരീരത്തിൽ എത്ര നാളുകൾ വസിക്കാൻ ദൈവം അനുവദിക്കുന്നുവോ അത്രയും നാളും ദൈവത്തിൽ ശരണപ്പെട്ടു പോകാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അതിനുവേണ്ടി എന്നെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുക, നീതിമാന്റെ സന്തതികൾ അപ്പമിരക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ സന്തതികളുടെ മേന്മ കൊണ്ടല്ലായിരിക്കാം, പക്വതിയോടെ ജീവിച്ച മാതാപിതാക്കന്മാരുടെ, പക്വതിയോടുകൂടി ജീവിച്ച മുൻപോട്ട് പോകുന്ന നമ്മുടെ നിത്യതയിൽ വിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ, അവരുടെ ദൈവാശ്രയം കൊണ്ടായിരിക്കാം. അവർ ദൈവത്തിൽ ശരണപ്പെട്ടത് കൊണ്ടായിരിക്കാം. സ്തോത്രം, ദാവീദിന്റെ ജീവിതത്തിൽ 70 വയസ്സുവരെ താൻ കണ്ട അനുഭവം, താന് പറഞ്ഞ അനുഭവമാണ് നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് കണ്ടിട്ടില്ല. ഈ പാൻഡമിക് പീരീഡിലും ദൈവം വിശുദ്ധന്മാരെ വ്യത്യസ്ത നിലകളിലൂടെ പരിപാലിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ നടത്തിപ്പുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഈ വാക്തത്വങ്ങൾ ഒന്നേറ്റു പറയാൻ ഹൃദയം കൊണ്ട്. ഹല്ലേലൂയ. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകയില്ല. ഒരുപക്ഷെ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, സാമ്പത്തികമായി ചില ക്ലേശങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങളുടെ ഇൻകത്തിൽ ചില കുറവുകളൊക്കെ വന്നിരിക്കാം. വിശ്വസിക്കൂ, നിന്നെ നിലം പരിചയാക്കുവാൻ്റെയും അനുവദിക്കത്തില്ല. നിങ്ങളുടെ തലമുറകളെ നിലം പരിചയാക്കുവാൻ്റെയും അനുവദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. കോവി അവനെ കൈപിടിച്ചു താങ്ങുന്നു. വിശ്വസിക്കൂ, വചനം ഈ രാജ്യത്ത് പുതുതായിട്ട് വരുന്നവരുടെ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്, ഞാനിങ്ങനെ, ഞാൻ കുവൈറ്റിലായിരുന്നു, ഇപ്പൊ പലരും ഇന്ന് അമേരിക്കയിലുണ്ട്. ഞങ്ങളുടെ സഭയുടെ മെമ്പേഴ്സ് ചിലരൊക്കെ ഉണ്ട്, മോൻസ് ബദർ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ പാഴ്സനേജ്, കുവൈറ്റിലുള്ള പാഴ്സനേജിൽ വന്ന് പഠിച്ച്, സ്തോത്രം, ആർ എൻ പാസ്സായ അപൂർവം ചില വ്യക്തികളുണ്ട് അമേരിക്കയിൽ. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല നിലകളിലൂടെ, പ്രാർത്ഥന കൊണ്ടും പല നിലകളിലൂടെ. ഞാൻ അവരോടൊക്കെ ഒരു കാര്യം പറയുമായിരുന്നു, നിങ്ങളുടെ അമേരിക്കയിൽ ചെല്ലുമ്പോൾ സ്തോത്രം കുറഞ്ഞത് 5 വർഷം എടുക്കും രണ്ട് കാലേ നിൽക്കണമെങ്കിൽ. അത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ കണ്ടു മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. നല്ല ചിന്തകളോടുകൂടി ആയിരിക്കാം ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ വരുന്നത്, എന്നാൽ നിലനിൽപ്പിനെ ബാധിക്കുമോ, ഞാൻ വീണു പോകുമോ, പരിചയായി പോകുമോ എന്ന് ചിന്തിക്കരുത്. നമുക്ക് വിശ്വസിക്കാം, വീണാലും നിലം പരിചയാകിയില്ല. അവൻ എന്നെ കൈപിടിച്ചു താങ്ങും. സ്തോത്രം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. വാക്തത്വങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങൾ, ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് തരികയാ. വിശ്വസിക്കാൻ നമുക്ക് ഇരുവശങ്ങളിൽ. കർത്താവ്, ഈ വാക്തത്വങ്ങളെ ഞാൻ വിശ്വസിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആത്മീയ ചിന്തകളാൽ നമ്മെ ധന്യരാക്കി തീർക്കട്ടെ. കർത്താവിനാലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ, അഥവാ രക്ഷിക്കപ്പെട്ട സമയം മുതൽ, വീണ്ടും ജനനം പ്രാപിച്ച സമയം മുതൽ, ഇന്നയോളമുള്ള ജീവിതയാത്രയിൽ നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പല വീഴ്ചകളും താഴ്ചകളും ഉണ്ടായി, നിലം പരിചാകാത്ത നിലയിൽ ദൈവം എന്റെ കുടുംബത്തെയും നടത്തുന്നല്ലോ. ദൈവമേ, എന്റെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ടായി, ദൈവം നടത്തുന്നല്ലോ. ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദൈവം സൗഖ്യമാക്കിയല്ലോ. എല്ലാറ്റിനും നമുക്ക് നന്ദി കൊടുക്കാം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാം. ഈ വാക്തത്വങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറാം. ഈ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് അല്ലാഹ്.